Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
എല്ലാവർക്കും എന്റെ പ്രണാമം. ഉപനിഷത്തിലേക്ക് കടക്കും മുമ്പ് നിലനിൽപ്പിന്റെ ശാസ്ത്രീയമായ പൊരുൾ ഒന്ന് ഓർമ്മിക്കുക. ആ ഓർമ്മ ഒരിക്കലും വിടാതിരിക്കുമെങ്കിൽ എല്ലാ ചർച്ചകളും നമുക്ക് പ്രയോജനപ്പെടും, നമ്മുടെ ജീവിതം തന്നെ ധന്യമാവും. ശാസ്ത്രീയമായ സത്യം ഇവിടെ അഖണ്ഡബോധരൂപമായ ബ്രഹ്മം മാത്രമേ നിലവിലുള്ളൂ എന്നതാണ്. ബാക്കി പലത് കാണുന്നതെല്ലാം ഭ്രമം. അതെന്ത് തന്നെ ആയാലും ഭ്രമം. ആകെ ഒരു വസ്തുവേയുള്ളൂ. എവിടെയും ആ വസ്തുവിനെ ഓർമ്മിക്കാൻ ശ്രമിക്കുക. ആ വസ്തുവിന്റെ സ്മരണ നഷ്ടപ്പെട്ടാൽ വലിയ വലിയ ധാർമ്മിക കാര്യങ്ങൾ എന്ന് കരുതുന്നത് പോലും ദുഃഖത്തിന് ഇടയാക്കും. നമ്മൾ ധർമ്മപ്രവർത്തനങ്ങൾ ആണ് പലരും വിലപ്പെട്ടതായി കരുതുന്നത്. തീർച്ചയായും വിലപ്പെട്ടത് തന്നെ. പക്ഷേ ഈ സത്യം ഓർമ്മയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊക്കെ വാസനയായിത്തീർന്ന് അവസാന കാലത്ത് അതിലൊറ്റ ദുഃഖത്തിനിടയാക്കും. കഠോപനിഷത്ത് തന്നെ അത്തരം ഒരു കഥയുമായിട്ടാണ് ആരംഭിക്കുന്നത്. വാജശ്രവസ് എന്ന മഹാനായ ഒരു ധർമ്മിഷ്ഠൻ, ബ്രഹ്മിഷ്ഠനല്ല ധർമ്മിഷ്ഠൻ, അദ്ദേഹത്തിന്റെ മകനാണ് വാജശ്രവസൻ. അച്ഛൻ തന്നെ അന്നദാനത്തിന് പ്രസിദ്ധി കേട്ടവനാണ്. വാജം എന്ന് പറഞ്ഞാൽ അന്നം. അപ്പോ അന്നദാനം കൊണ്ട് പ്രസിദ്ധനായി തീർന്ന ആളാണ് അച്ഛൻ. ആ അച്ഛന്റെ മകൻ വാജശ്രവസൻ അച്ഛനേക്കാൾ വലിയ ധർമ്മം നടത്താൻ തീരുമാനിച്ചു. എന്താ? തന്റെ സകലതും ദാനം ചെയ്യുക, വിശ്വജിത്ത് എന്നൊരു യാഗം ചെയ്തിട്ട് സകല സമ്പത്തും അദ്ദേഹം ദാനം ചെയ്യാൻ തീരുമാനിച്ചു. എന്താ ഇതിനേക്കാൾ വലിയൊരു ധർമ്മനിഷ്ഠ? എന്താണ്? തന്റെ സർവവും ദാനം ചെയ്യുകയാണ്. പക്ഷേ ഈ സത്യബോധമില്ലാത്തതുകൊണ്ട് ചില വ്യക്തിപരമായ ഭൗതിക ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് ദാനം. താൻ വലിയ ദാനശീലനാണെന്ന് ലോകമറിയണം, തന്റെ പ്രസിദ്ധി എങ്ങും വർദ്ധിക്കണം. ഇതാണ് വാജശ്രവസന്റെ ആഗ്രഹം. ആ കാമം മുൻനിർത്തിയാണ് സർവസ്വദാനം ചെയ്തത്. ഇപ്പൊ ദാനം ചെയ്തുകൊണ്ടിരുന്നപ്പോ വാജശ്രവസന്റെ മകനാണ് നചികേതസ്. നചികേതസ് അടുത്തിരിക്കുകയായിരുന്നു. ദാനത്തിൽ അശ്രദ്ധ കടന്നുകൂടിയതായി മകന് തോന്നി. എന്താ അശ്രദ്ധ? പശുക്കളെ ദാനം ചെയ്യുന്നു. അക്കൂട്ടത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത പശുക്കളെയും ദാനം ചെയ്യുന്നു. പീതോദകാഹ ജഗ്ധതൃണാഹ ദുഃഖദോഹ നിരിന്ദ്രിയാഹ അനന്താനാമത്തെ ലോകാഹ താൻ സ ഗച്ഛതി താ. പീതോദകാഹ, കുടിക്കാവുന്നിടത്തോളം വെള്ളമൊക്കെ കുടിച്ചു തീർന്നു. ഇനി ആ പശുക്കൾക്ക് വെള്ളം കുടിക്കാൻ പോലും സാധ്യമല്ല. ജഗ്ധതൃണാഹ, തിന്നാവുന്നിടത്തോളം പുല്ലൊക്കെ തിന്നു, ഇപ്പൊ പുല്ലൊന്നും തിന്നാൻ വയ്യ. ദുഃഖദോഹാഹ, കറവ പൂർണമായും നിന്നു, ഇനി ഒരു തുള്ളിപ്പാല് പോലും അവയിൽ നിന്ന് കിട്ടുന്നില്ല. നിരിന്ദ്രിയാഹ, ഇന്ദ്രിയങ്ങളൊക്കെ അശക്തങ്ങളായി, കണ്ണ് കാണാൻ വയ്യ, കാല് നടക്കാൻ വയ്യ, ഇങ്ങനെയുള്ള പശുക്കളെയും ദാനത്തിൽ ഉൾപ്പെടുത്തി. അപ്പം മകൻ അടുത്തിരിക്കുകയാണ്, മകൻ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് തോന്നി കഷ്ടം, ഇത്തരം പശുക്കളെ ദാനം ചെയ്യുന്നയാൾ അനന്താനാമത്തെ ലോകാഹ, ആനന്ദത്തിന്റെ കണിക പോലുമില്ലാത്ത ഇരുളടഞ്ഞ ലോകങ്ങളെ പ്രാപിച്ച് ദുഃഖിക്കേണ്ടി വരും എന്നാണ് നിയമം. ഇങ്ങനെ യാതൊരു പ്രയോജനവും ഇല്ലാത്ത പശുക്കളെ ദാനം ചെയ്യുന്നയാൾ അനന്താനാമത്തെ ലോകാഹ, ആനന്ദം അല്പം പോലുമില്ലാത്ത ഇരുളടഞ്ഞ ലോകങ്ങളിൽ പോയി ദുഃഖിക്കേണ്ടി വരും. അനന്താനാമത്തെ ലോകാഹ താൻ സഗച്ഛതി താ ദദത്, ഇവ ദാനം ചെയ്താൽ അവിടെ എത്തി ദുഃഖിക്കേണ്ടി വരും. മകന് സങ്കടം തോന്നി, കഷ്ടം, അച്ഛൻ ഇങ്ങനെ ദുഃഖത്തിന് വഴിതെളിക്കുന്ന ഒരു ദാനമാണല്ലോ ചെയ്യുന്നത്. ഇറച്ചിക്ക് പോലും പ്രയോജനപ്പെടാത്ത പശുക്കളെ എന്തിനാ ദാനം ചെയ്യുന്നത്? നേരെ നചികേതൻ അച്ഛന്റെ അടുക്ക പോയി. അച്ഛ, അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അങ്ങെല്ലാം ദാനം ചെയ്യുന്നല്ലോ, എന്നെ ആർക്കാണ് കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്? ഞാനും അങ്ങയുടെ സ്വത്തിൽപ്പെടുന്നതാണല്ലോ. ആദ്യം ചോദിച്ചു, അച്ഛനൊന്നും മിണ്ടിയില്ല. വീണ്ടും ചോദിച്ചു, അപ്പോഴും മിണ്ടിയില്ല. മൂന്നാമത് വീണ്ടും ചോദിച്ചു, എന്നെ അച്ഛൻ ആർക്ക് ദാനം ചെയ്യാൻ പോകുന്നു? അച്ഛന് ദേഷ്യം വന്നു. ഈ ദേഷ്യം വന്നത് തന്നെ ബ്രഹ്മനിഷ്ഠയോ മനസ്സിന്റെ സമനിലയോ ഒന്നും ഉറപ്പു വന്നിട്ടില്ല. വെറും ഭൗതികമായ കാമത്തെ ഉദ്ദേശിച്ച് ചില ദാനധർമ്മങ്ങൾ നടത്തുന്നു, അത്രയേ ഉള്ളൂ. നിന്നെ ഞാൻ കാലന് കൊടുക്കാൻ തീരുമാനിച്ചു എന്നാണ് ഉത്തരം. നമ്മൾ തന്നെ ചിലപ്പോ കുട്ടികളോടൊക്കെ പറയാറുണ്ട് വളരെ ദേഷ്യം വന്നാൽ, നിന്നെ ഞാൻ കാലന് കൊടുക്കാൻ പോകണം, കാലന് കൊടുക്കാൻ പോകണം എന്ന് പറഞ്ഞു. അച്ഛൻ ദേഷ്യം വന്ന് പറഞ്ഞതാണ്, പക്ഷെ മകൻ തീരുമാനിച്ചു അച്ഛന്റെ വാക്ക് പാഴാകാൻ പാടില്ല. നേരെ കാലപുരിയിലേക്ക് യാത്രയായി മകൻ. അവിടെ ചെന്നപ്പോ യമൻ സ്ഥലത്തില്ല. അദ്ദേഹം വളരെ ജോലി തിരക്കുള്ള ആളുകളാണ്. ദിവസേന നിരവധി പേർ മരണത്തിലെത്തുന്നുണ്ട്. ഒരു സെക്കൻഡ് പോലും മാറ്റിവെക്കാതെ അവരെയൊക്കെ പിടികൂടി തന്റെ പുരിയിലേക്ക് കൊണ്ടുവരിക എന്ന ജോലിയാണ് പ്രധാനമായും യമധർമ്മനുള്ളത്. അതിനോട് ചേർന്ന് പല യാത്രകളും നടത്തേണ്ടി വരും. അദ്ദേഹം എന്തോ യാത്രയിലായിരുന്നു. മൂന്ന് ദിവസം നചികേതസ് ആ യമപുരിയിൽ കഴിഞ്ഞുകൂടി. പട്ടിണി, ആഹാരമൊന്നും കഴിച്ചില്ല. മൂന്നാം ദിവസം യമൻ എത്തി. അപ്പൊ യമധർമ്മന്റെ ഭൃത്യന്മാർ നേരത്തെ കൂട്ടി തന്നെ യമനെ അറിയിച്ചു, അലോ പ്രഭോ, ഇതാ തേജോമയനായ ഒരു ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ നചികേതസ് പരമാത്മബ്രഹ്മാനുഭവത്തിന് തികച്ചും യോഗ്യനായി അതിന്റെ അതിർത്തിയിൽ എത്തി നിൽക്കുന്ന ആളാണ്. അഗ്നിയെപ്പോലെ ജ്വലിക്കുന്ന ഒരു ബ്രഹ്മചാരി ഇതാ നമ്മുടെ വീട്ടിൽ ഒന്ന് മൂന്ന് ദിവസമായി പട്ടിണിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ബ്രഹ്മചാരി പട്ടിണിയിരിക്കാനിടയായാൽ സകലതും നഷ്ടപ്പെടും നമുക്ക്. അതുകൊണ്ട് അങ്ങ് വേഗം പൂജാദ്രവ്യങ്ങളും എടുത്തുകൊണ്ട് ബ്രഹ്മചാരിയെ സമീപിക്കൂ. നോക്കണേ, ബ്രഹ്മത്തെ അറിയാൻ പാകപ്പെട്ട് അതിന്റെ വക്കിലെത്തി നിൽക്കുന്ന ആളിന്റെ മുമ്പിൽ യമധർമ്മനെപ്പോലുള്ള ലോകപാലന്മാർ പോലും വിനയാവനമ്രരായിട്ട് എത്താൻ പറ്റൂ. അത്ര മഹത്താണ് ആ സത്യം. അവയമൻ പൂജാദ്രവ്യങ്ങളും ഒക്കെ എടുത്ത് നചികേതസിന്റെ അടുത്ത് ചെന്നു, പറഞ്ഞു, അങ്ങ് ഇവിടെ വന്ന് മൂന്ന് ദിവസമായി പട്ടിണിയിരിക്കുന്നത് വലിയ കഷ്ടമായിപ്പോയി, സാരമില്ല, അങ്ങിവിടെ മൂന്ന് ദിവസം വന്നിരുന്നത് കൊണ്ട് മൂന്ന് വരം ഞാൻ അങ്ങേക്ക് നൽകുന്നു, ഇഷ്ടമുള്ള വരം ചോദിച്ചുള്ളൂ. നചികേതസ്, ഇതൊക്കെ മന്ത്രങ്ങളുണ്ട്, ഈ മന്ത്രങ്ങളൊന്നും നമ്മൾ മന്ത്രം ചൊല്ലി അർത്ഥം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊക്കെ സാമാന്യം കഥകളാണ്. അപ്പോൾ അത് ആർക്ക് വായിച്ചാലും മനസ്സിലാവും. കഠോപനിഷത്തിന്റെ വിശദമായ ഭാഷ്യവും കഠോപനിഷത് ദർശനം എന്ന പേരിൽ വളരെ വിശദമായ ഒരു പഠനവും ഉൾപ്പെട്ട ഉപനിഷത് ഗ്രന്ഥം ഇവിടെ ഇരിപ്പുണ്ട്. ആവശ്യമുള്ളവർക്കത് വാങ്ങാം. 8 ഉപനിഷത്തുകൾ ഉൾപ്പെടുന്ന ഒരു ബൃഹത് ഗ്രന്ഥമാണ്. വിശദമായ ഭാഷ്യം ഇവയുടേതൊക്കെ അതിലുണ്ട്. എന്തായാലും നചികേതസ് വരം ചോദിച്ചു. ആദ്യത്തെ വരം, ഞാനിവിടുന്ന് തിരിച്ചു ചെല്ലുമ്പോൾ എന്റെ അച്ഛൻ സന്തുഷ്ടനായി എന്നോട് പെരുമാറണം. ഒടുവിൽ ദേഷ്യപ്പെട്ട് എന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. തിരിച്ചു ചെല്ലുമ്പോൾ അച്ഛന്റെ സന്തോഷത്തിനൊരു കുറവും വരരുത് എന്ന് പറഞ്ഞാൽ, നചികേതസിനെ പോലെയുള്ള ബ്രഹ്മാന്വേഷകർ ഒരിക്കലും തന്റെ കുടുംബത്തെയോ സമൂഹത്തെയോ അവഗണിച്ചുകൊണ്ട് ഒരു ബ്രഹ്മാന്വേഷണവും നടത്തിയില്ല. കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ അവഗണിക്കുന്നത് ഒരു ബ്രഹ്മാന്വേഷിയുടെ ജോലിയല്ല. കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ബ്രഹ്മത്തെ കണ്ടെത്തുകയാണ് ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ ആ വരം അനുവദിച്ചു. രണ്ടാമത്തെ വരം, സ്വർഗം പ്രാപിക്കാനുള്ള അഗ്നി എനിക്ക് വിശദീകരിച്ചു തരണം. അതായത് ഉപാസന, യജ്ഞങ്ങൾ, യാഗങ്ങൾ ഇവയൊക്കെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ അഗ്നിയെക്കുറിച്ചുള്ള ചോദ്യം. ഒരു ബ്രഹ്മാന്വേഷി ഒരിക്കലും അത്തരം കർമ്മകാണ്ഡ വേദഭാഗത്തിലുള്ള യജ്ഞാദിക്രിയകള് ഒരിക്കലും തള്ളിപ്പറയില്ല. അവയൊക്കെ നടത്തിക്കൊള്ളും. ഒരു കർമ്മത്തെയും ഒരു ബ്രഹ്മജിജ്ഞാസ് തള്ളിപ്പറയില്ല. അതുകൊണ്ട് വിശേഷമില്ല, കർമ്മം ചെയ്തേ തീരൂ. കർമ്മത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ വന്ന് ജനിച്ചത്. കർമ്മത്തെ പാടെ തള്ളിക്കളഞ്ഞിട്ട് ഒരന്വേഷണമൊന്നും സാധ്യമല്ല. നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് നിന്ന് അന്വേഷിക്കാവുന്ന ശാസ്ത്രസത്യമാണ് ബ്രഹ്മം, ശാസ്ത്രസത്യം. അതുകൊണ്ടാണ് കൃഷ്ണൻ യുദ്ധക്കളത്തിൽ വച്ച് ബ്രഹ്മത്തെ അർജുനൻ ഉപദേശിക്കാൻ തീരുമാനിച്ചത്. യുദ്ധം പോലെ കുഴഞ്ഞു മറിഞ്ഞ മറ്റൊരു കർമ്മമണ്ഡലമില്ലല്ലോ. പലരും വന്ന് ചോദിക്കാറുണ്ട്, എന്താ ഈ യുദ്ധക്കളത്തിൽ വച്ച് ഗീതയൊക്കെ ഉപദേശിക്കാൻ കാര്യം? അത് യുദ്ധക്കളത്ത് മാറ്റി നിർത്താനൊക്കോ? ഇന്ന് നമുക്ക് യുദ്ധത്തെ മാറ്റി നിർത്താനൊക്കോ? നമ്മുടെ ചുറ്റുപാടും യുദ്ധമാണ്. ഇവിടെ നിന്നുകൊണ്ട് അന്വേഷിക്കൂ ബ്രഹ്മത്തെ. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് സർവത്ര നിറഞ്ഞ നിങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ സത്യത്തെ ശാസ്ത്രീയമായി വിചാരം ചെയ്തറിയൂ. ഒരു ശാസ്ത്രവിചാരത്തിന് ചുറ്റുപാടുകൾ പ്രസക്തമല്ല. അതുകൊണ്ടാണ് അപ്പോ നചികേതസിന്റെ രണ്ടാമത്തെ ചോദ്യം, കർമ്മകാണ്ഡ വേദഭാഗങ്ങളെ ഒന്നും തിരസ്കരിക്കുന്നില്ല, ഒക്കെ ആയിക്കോളൂ, അതിനോടുകൂടെ ബ്രഹ്മത്തെ കൂട്ടിച്ചേർക്കൂ. ഗീതയും വേദാന്തവും ഒക്കെ പറയുന്നത് എല്ലാം വിട്ടിട്ട് ബ്രഹ്മത്തെ അന്വേഷിക്കാനല്ല, ബ്രഹ്മത്തെ കൂട്ടിച്ചേർക്കൂ. ഗീത പറയുന്നു, നീ അങ്ങേറ്റത്തെ പാപിയാണെന്ന് വെച്ചോളൂ, നിന്നേക്കാൾ പാപിയായ ഒരാൾ ഈ ലോകത്തില്ല. സാരമില്ലടോ, ഈ ബ്രഹ്മതത്വം കൂടെ കൂട്ടിച്ചേർക്കും. വിചാരം ചെയ്ത് അതുകൂടെ അറിയാൻ ശ്രമിക്കും. അഭിജയദസി സർവേഭ്യ പാപേഭ്യ പാപകൃത്തമ, സൂപ്പർലെറ്റീവ് ആണ് ഭാഷ. നീ അങ്ങേയറ്റത്തെ പാപിയാണെന്ന് കരുതിക്കോളൂ. സർവം നിന്റെ പാപമെല്ലാം ജ്ഞാനപ്ലവേനൈവ, ഈ ജ്ഞാനമാകുന്ന തോണിയിൽ കയറൂ. നിന്റെ പാപസമുദ്രത്തെ നിനക്ക് അതിവേഗം കടക്കാൻ സാധിക്കും. ജ്ഞാനപ്ലവേനൈവ വൃദിനം സന്തരിഷ്യസി, ജ്ഞാനപ്ലവത്തിൽ കയറിയാൽ ഈ നിന്റെ പാപസമുദ്രത്തെ അതിവേഗം കടക്കാം. എന്താ ഒന്നേ ഉള്ളൂ ഇവിടെ, പലത് കാണുന്നത് ഭ്രമം. ഇതുറപ്പ് വന്നാൽ ഉറപ്പ് വരുന്നതിന് മുമ്പ് ഒന്നും കോലാഹലമൊന്നും കാട്ടിക്കൂട്ടരുത്. ഇത് ഉറപ്പു വന്നാൽ ഏത് പാപം എന്ത് പുണ്യം, പുണ്യവുമില്ല പാപവുമില്ല, ഒരു വസ്തുത ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഒരു കർമ്മത്തെയും തിരസ്കരിക്കുകയെന്നോ വേണ്ടെന്ന് പറയുക, അങ്ങനെ ഒന്നും ബ്രഹ്മചിന്തനത്തിനാവശ്യമില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്തായാലും കൃഷ്ണൻ പറയുന്നില്ലല്ലോ. സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധ്യച്ച, എപ്പോഴും എന്നെ ഓർമ്മിക്കൂ, യുദ്ധവും ചെയ്യൂ. യുദ്ധം ചെയ്യുന്നതിനിടയ്ക്ക് എന്നെ ഓർമ്മിച്ചുറപ്പിക്കാൻ ശ്രമിക്കൂ അർജുന. ഇത് ശാസ്ത്രസത്യമാണ്, ഇത് വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. ഏത് യുദ്ധക്കളത്തിലും അതാകാം, ഇതിന് വേറെ സംഭാരമൊന്നും വേണ്ട, ഇതിന് പ്രത്യേക സ്ഥലം വേണമെന്നില്ല, പ്രത്യേക വ്യക്തിക്ക് ആകാവൂ എന്നില്ല. യുദ്ധക്കളത്തിലാകാമെങ്കിൽ ബിസിനസ്സിനിടയ്ക്കാകാം, കൃഷിക്കിടക്കിലാവാം, അടുക്കളയിലാവാം, ആഫീസിലും ആവാം, നടു റോഡിലും ആവാം, ഒരു കുഴപ്പമില്ല. വസ്തുവിചാരം എവിടെയും ആർക്കും എപ്പോഴും ആകാം എന്നാണ് ശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. എന്തായാലും യമൻ അഗ്നിയെക്കുറിച്ചറിയണം എന്ന നചികേതസിന്റെ ആഗ്രഹം സാധിപ്പിച്ചു എന്നല്ല, കൂടുതലായി ഒരു വരം കൂടി നചികേതസിൽ നൽകി. ഈ മൂന്നിൽ അധികം എന്താ, ഈ അഗ്നി യജ്ഞാഗ്നി നചികേതസിന്റെ പേരിൽ അറിയപ്പെടും. അപ്പൊ ഇതൊരു വലിയ വരമാണോ സാർ? ഇതൊരു വലിയ വരമാണേ, ലൗകിക ദൃഷ്ടിയിൽ വലിയ വരമാണ്. നമ്മുടെ ഈ നാട്ടിലുള്ള ചില വലിയ ആളുകൾ റോഡിന്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു, റോഡിന്റെ പേരിട്ട് അവരുടെ പേര് നിലനിർത്തുന്നു. ഇന്നാരുടെ റോഡ്, അല്ല ഇന്നാരുടെ പേരിലുള്ള റോഡ്. അപ്പൊ പിന്നെ ഈ അഗ്നിക്ക് നചികേതസിന്റെ പേരിടുന്നത് നചികേതസിന് വലിയൊരു അനുഗ്രഹമായി തീരുമെന്ന് യമൻ കരുതി. നചികേതസ് കരുതിയില്ല, യമൻ കരുതി. അങ്ങനെ ആ പേരുവിട്ടിരിക്കുന്നു. ഇനി എന്താ ചോദ്യം, ചോദിച്ചോളൂ. മൂന്നാമത്തെ വരം, ഇടയ്ക്ക് അഗ്നിക്ക് ആ പേരിട്ടത് ഒരു എക്സ്ട്രാ വരം യമൻ സ്വബുദ്ധി കൊണ്ട് കൊടുത്തതാണ്. മൂന്നാമത്തെ വരം ചോദിച്ചോളൂ. ചോദിച്ചു, ആ വരമാണ് പ്രധാനപ്പെട്ടത്. അവിടെ മുതലാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. വരം ഇതാണ്: ഏയം പ്രേതെ വിചികിത്സ മനുഷ്യേ അസ്തിയേകേ നായമസ്തീതി ചെയ്യുകയെ ഏതദ്വിദ്യ മനുഷിഷ്ടത്വയാഹം പരാണാം ഏഷവര സ്തൃതിയ. അല്ലയോ യമധർമ്മരാജാവേ, മരിച്ചയാൾ, ഈ ശരീരം ഉപേക്ഷിച്ചയാൾ പിന്നെ എന്ത് സംഭവിക്കുന്നു? അദ്ദേഹം പിന്നെ നിലനിൽക്കുന്നുണ്ടോ? പിന്നെ വല്ലതും ഉണ്ടോ മരണത്തിന് ശേഷം, അതോ ഇല്ലയോ? എന്താ ചോദിക്കാൻ കാര്യം? ഒരുപാട് അഭിപ്രായ വ്യത്യാസം. മരിച്ചതിന് ശേഷം ഒന്നുമില്ല എന്ന് ചിലർ പറയുന്നു, മരിച്ചതിന് ശേഷം ചിലതൊക്കെ ഉണ്ട് എന്ന് ചിലർ പറയുന്നു. അങ്ങാണല്ലോ ഈ മരണത്തിന്റെ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ആള്, അങ്ങേക്ക് ഇത് നല്ലവണ്ണം അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ജയം പ്രേതയെ വിചികിത്സ മനുഷ്യേ, മരിച്ച മനുഷ്യനെ കുറിച്ച് സംശയം. എന്താ സംശയം? അസ്ഥിത്യകേ നായമസ്ഥീതി ചെയ്യുകയെ. ചിലര് പറയുന്നു ഇദ്ദേഹം ഇനിയും ഉണ്ടെന്ന്, ചിലര് പറയുന്നു ഇല്ലെന്ന്. അല്ലയോ യമധർമ്മരാധർമ്മൻ, ഏതദ്വിദ്യാം അനുശിഷ്ടസ്ഥയാഹം, അങ്ങ് ഇക്കാര്യം എനിക്ക് വെളിപ്പെടുത്തി തരണം. വരാണാം യേശവര സ്തൃതീയ, ഇതാണ് എന്റെ മൂന്നാമത്തെ വരം. ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് സ്പഷ്ടമായിട്ടറിയാമേ, നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തതാണ്. വിശേഷിച്ചും ഭഗവാൻ ഗീത 15 അധ്യായത്തിൽ വ്യക്തമായി ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്. അതായത് മരണവും ജനനവും ഒക്കെ ചിത്തത്തിനാണ്. ചിത്തം കാമങ്ങളുടെ ആഗ്രഹങ്ങളുടെ ആകത്തുകയായ ചിത്തം. ഈ ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന ബോധമാണ് ജീവൻ. ചിത്തമുള്ളിടത്തോളം ജീവൻ ആ ചിത്തത്തിന്റെ ചലനങ്ങളും മാറ്റങ്ങളും ഉൾക്കൊള്ളുന്നതായി തോന്നും. ചിത്തം ആഗ്രഹം നിമിത്തം പുതിയ ശരീരം സ്വീകരിക്കുമ്പോൾ ജീവൻ പുതിയ ശരീരം സ്വീകരിക്കുന്നതായിട്ട് തോന്നും. ശരീരം ഉപേക്ഷിക്കുമ്പോൾ മരിച്ചതായിട്ട് തോന്നും. ഇതൊക്കെ ചിത്തത്തിന്റെ ഏർപ്പാടാണ്. ഈ ചിത്തം ഇറങ്ങിപ്പോകുന്നതും ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും ശരീരത്തിൽ കയറിപ്പറ്റുന്നതും ഒക്കെ ജ്ഞാനികൾക്ക് നേരിട്ട് കാണാൻ തന്നെ കഴിയും എന്നാണ് കൃഷ്ണൻ 15 അധ്യായത്തിൽ പറയുന്നത്. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാനിന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. അർജുന, എന്റെ അംശമാണ് ജീവൻ, അതായത് പ്രതിബിംബം, ചിത്തത്തിൽ പ്രതിബിംബിക്കുന്ന പ്രതിബിംബം. ഇത് വ്യക്തമായി ധരിച്ചോളുക, ഇതാണ് ജീവൻ. ഓ മമൈവാംശേ അംശോ ജീവലോകേ ജീവഭൂത സനാതന മനഃഷ്ടാനി ഇന്ദ്രിയാണി, അതാണ് ചിത്തം. മനസ്സുൾപ്പെടെയുള്ള 5 ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്നതാണ് ചിത്തം. അത് ചിത്തമെന്നോ ബുദ്ധിയെന്നോ സൂക്ഷ്മശരീരമെന്നോ ഒക്കെ അതിന് പേര് പറയുന്നതിന് വിരോധമില്ല. ഈ ജീവൻ പോകുന്നിടത്തെല്ലാം, അല്ലെങ്കിൽ ചിത്തത്തോട് ചേർന്ന് പോകുന്നു, ചിത്തം എവിടെയൊക്കെ പോകുമോ അവിടെ ജീവനും കാണും. മനഃഷ്ടാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. കർഷതി എന്ന് പറഞ്ഞാൽ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകുന്നു. ആ അത് തീർച്ചയാണോ ഭഗവാനെ? തീർച്ച. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢാനുപശ്യന്തി. ശരീരത്തിൽ കയറി പറ്റുന്നതും ഇറങ്ങിപ്പോകുന്നതും ഒക്കെ ഈ ചിത്തം പ്രകാശമയമാണ്. സൂക്ഷ്മശരീരം അങ്ങനെ ഇറങ്ങിപ്പോകുന്നതും കയറിപ്പറ്റുന്നതും ഒക്കെ വിമൂഢാനുപശ്യന്തി, മൂഢന്മാർക്ക് കാണാൻ സാധ്യമല്ല. പശ്യന്തി ജ്ഞാനചക്ഷുഷ, ജ്ഞാനചക്ഷുസ്സുകൾ വ്യക്തമായി അത് കാണുന്നു. ഇതെപ്പുറം ഇനി എന്താ സംശയം തീർക്കാൻ വേണ്ടത്? എതന്തോ യോഗിനശ്ചൈനം പശ്യന്തി ആത്മന്യവസ്ഥിതം. ബോധതത്വത്തിൽ ചിത്തത്തോടുകൂടിയ ഈ ജീവന്റെ സ്ഥിതി അല്പം മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു യോഗിക്കു പോലും കണ്ടെത്താൻ കഴിയും. തന്റെ ഉള്ളിൽ ആ ചിത്തത്തോടുകൂടിയ ജീവന്റെ ജ്ഞാനിന്റെ പ്രവർത്തനങ്ങൾ അല്പം മനസ്സിനെ നിയന്ത്രിച്ച ഒരു യോഗിക്കു പോലും കാണാൻ കഴിയും എന്നാണ് കൃഷ്ണൻ 15 അധ്യായത്തിൽ പറയുന്നത്. ഇതാണ് ചോദ്യം. ഇതിന് എന്ത് സംഭവിക്കുന്നു? യമധർമ്മ നചികേതസിന് ഇക്കാര്യം വെളിപ്പെടുത്തി കൊടുക്കണം. ഏതദ്വിദ്യാം അനുശിഷ്ടത്വയാഹം, അങ്ങയിൽ നിന്നും എനിക്ക് ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം കിട്ടണം. വരാണാം യേശുവര സ്തൃതിയ, ഇതാണ് 3 വരം. യമൻ ഉത്തരം പറഞ്ഞു, നചികേതസേ, ഇത് അത്യന്തം സൂക്ഷ്മമായ ഒരു കാര്യമാണ്. ദേവൈരത്രാപി വിചികിത്സിതം പുര, പണ്ടു പണ്ടേ ദേവന്മാർ പോലും ചോദിക്കുന്ന ചോദ്യമാണിത്. ന സുവിജ്ഞേയം അനുരേഷധർമ്മ, ഇതങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് പിടികിട്ടുന്നതല്ല. അതിസൂക്ഷ്മമായ ഒരു ശാസ്ത്രരഹസ്യമാണിത്. മാമോ പരോത്സി അതിമാശ്രിജനം, ഈ വരമേ വരം തന്നെ കിട്ടണം എന്ന് നിർബന്ധം പിടിക്കരുത്. അത് എന്നെ ബുദ്ധിമുട്ടിലാകും. ദൈവി ഇത് വേറൊരു വരം ചോദിക്കും. നചികേതസോ, ഓഹോ, ദേവൈരത്രാപി വിചികിത്സിതം കില്ല, ദേവന്മാർ പോലും ഈ ചോദ്യത്തിൽ സംശയാലുക്കളാണെന്നോ? അപ്പൊ പിന്നെ ഈ വരമേ എനിക്ക് വേണ്ടൂ. ദേവൈരത്രാപി വിചികിത്സിതം കില്ല, തുഞ്ച മൃത്യോ ന സുജ്ഞേയമാർത്ഥ, ഇത് അത്ര എളുപ്പം പിടികിട്ടുന്നതല്ല എന്ന് മരണത്തിന്റെ അധിപതിയായ അങ്ങ് പറയുകയും ചെയ്യുന്നു. അവോ വക്താജ ത്വാതൃകന്യോ ന ലഭ്യ, ഇത് പറഞ്ഞു തരാൻ അങ്ങയെപ്പോലുള്ള ഒരു ഗുരുവിനെ വേറെ കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് ഏതത്തുല്യം നന്യോ വരസ്തുല്യ ഏതസ്യ കശ്ചിത്, ഇതിന് തുല്യമായ മറ്റൊരു വരം എന്റെ മുമ്പിലില്ല. എനിക്ക് ഈ വരമേ വേണ്ടു. നാന്യോ വരസ്തുല്യ ഏതസ്യ കശ്ചിത്, ഇതാണ് സത്യമറിയാൻ ശ്രമിക്കുന്ന ഒരാളിന്റെ ദൃഢനിശ്ചയം. അതൊക്കെ വേണ്ട, അതൊക്കെ ജ്ഞാനമാണ്, പ്രയാസമാണ്, നമുക്കതൊക്കെ മാറ്റിവെക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ മതി എന്ന് പറഞ്ഞ് ഈ ജ്ഞാനത്തെ തള്ളിക്കളഞ്ഞാൽ നമ്മൾ എത്രകാലം തള്ളും? മനുഷ്യ മനസ്സ് കാമഗ്രസ്തമാകുന്നിടത്തോളം ജനിച്ചു മരിച്ച് അത് മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല. പശുവാദി സ്ഥാവരാന്താഥോഗതി കാണുന്നില്ലേ? പശു, പക്ഷി, മൃഗാദി, സസ്യലതാദി ജീവിതങ്ങൾ നിരവധിയാണ്. അവിടെയൊക്കെ ഓരോ ലോകങ്ങളുമുണ്ട്. ഓരോ മൃഗത്തിനും ഓരോ ലോകം. ഇവിടെ തന്നെ മനുഷ്യന്റെ ലോകമല്ല മറ്റെല്ലാവർക്കും ഉള്ളത്, മൃഗങ്ങൾക്കും മറ്റുമുള്ളത്, സസ്യങ്ങൾക്കും ചെടികൾക്കും ഒക്കെ അവയുടേതായ ലോകം. ലോകമെന്ന് പറഞ്ഞാൽ അവനവന്റെ കയ്യിലുള്ള ഉപകരണം അനുസരിച്ച് ഈ അഖണ്ഡ ബോധത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഭ്രമം, ഉപകരണമനുസരിച്ച് ഭ്രമം. നമ്മളിപ്പോ ഒരു ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ ഇതൊക്കെ വളരെ വലുതായിട്ടൊക്കെ തോന്നും. ഒരു പച്ച കണ്ണാടി വെച്ചാൽ എല്ലാം പച്ചയായിട്ട് തോന്നും. ഇവിടെ പച്ചയോ വലിപ്പമോ ചെറുപ്പമോ പ്രത്യേകിച്ചുള്ളതുകൊണ്ടാണോ? ഉപകരണം കാണിക്കുന്ന കാഴ്ചകളാണ് ലോകം. ഉപകരണങ്ങളിൽ കൂടി കാണുന്ന കാഴ്ച എന്നാണ് ലോക ശബ്ദത്തിന് തന്നെ അർത്ഥം. ലോക്യത്തെ ഇതി ലോക. പലരും ചോദിക്കാറുണ്ട്, വേറെ ലോകമുണ്ടോ സർ? പരലോകമുണ്ടോ? ഇഹലോകമുണ്ടോ? ഇവിടെ തന്നെ ഉണ്ടല്ലോ നൂറുകണക്കിന് പരലോകം. നമ്മളിരിക്കുന്ന ഈ ഇടത്തിൽ ഉറുമ്പിനൊരു ലോകം, പട്ടിക്ക് വേറൊരു ലോകം, പൂച്ചയ്ക്ക് വേറൊരു ലോകം, തെങ്ങിനും മാവിനും അവയുടേതായ ലോകം ഇവിടെ ഉണ്ട്. എന്നുവെച്ചാൽ ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള ഉപകരണം അനുസരിച്ച് കാണുന്ന കാഴ്ച. ഓ, ഈ മരിച്ചാൽ എന്താ ബാക്കി നിൽക്കുന്നത്? എനിക്ക് അങ്ങനെ പോലെ മറ്റൊരാൾ പറഞ്ഞു തരാനുണ്ടാവില്ല, അങ്ങ് തന്നെ അത് പറഞ്ഞു തരണം. വക്താജ ത്വാതൃകന്യോ നലഭ്യ. അതുകൊണ്ട് നാന്യോവരസ്തുല്യേതസ്യ കശ്ചിത്, ഇതിനു തുല്യമായി മറ്റൊരു വരം ഇല്ല എനിക്ക് വേണ്ടതാണ്. ഇപ്പൊ യമൻ വീണ്ടും പ്രലോഭിപ്പിച്ചു. അത് ഇതാണ് സത്യമറിയണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ. അതിൽ ദൃഢനിശ്ചയമുണ്ടെങ്കിലേ പറ്റൂ. അറിയാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അറിയണമെന്ന് താല്പര്യമേ ഇല്ലെങ്കിൽ പിന്നെ എവിടെ അറിയാൻ സാധിക്കും? നരേന്ദ്രനും മറ്റും വിവേകാനന്ദ സ്വാമികളും മറ്റും എനിക്ക് സത്യമറിയണം. ഓരോരുത്തരുടെ അടുത്ത് എന്നും എന്താ അങ്ങനെ സത്യം അറിയാമോ? എന്നെ പഠിപ്പിച്ചു തരാമോ? പലരും നേരിട്ട് ഉത്തരം പറയാൻ കരുത്തരായി തീർന്നില്ല. അങ്ങനെ അന്വേഷിച്ചാണ് സത്യത്തെ കണ്ടെത്തിയത്, ദൃഢനിശ്ചയത്തോടുകൂടി. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ സത്യം ഇരിക്കട്ടെ, വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ ഒരാൾക്ക് സത്യം ഒരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പൊ നചികേതസ് തന്റെ വരത്തിൽ നിന്നും പിന്മാറാൻ കൂട്ടാക്കിയില്ല. യമൻ വീണ്ടും പ്രലോഭിപ്പിക്കുന്നു, ഇതിന് തുല്യമായ വരം ഇല്ലെന്നോ? ഇടോ, എന്തു വേണോ ഇയാൾക്ക്, എന്തു വേണോ തരാം. ശതായുഷ പുത്രപൗത്രാൻവൃണീഷ്വ, നൂറു നൂറ് സംവത്സരം ജീവിച്ചിരിക്കുന്ന പുത്രന്മാരും പൗത്രന്മാരും, എന്താ പുത്രന്മാരില്ലാതെ ദുഃഖിക്കുന്നവർ എത്ര പേരാണ്? ഈ കൊല്ലത്തു നിന്ന് തന്നെ വന്ന് രണ്ടുപേരെ എന്റെ അടുക്ക് വന്നിട്ടുണ്ട്. മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പണമുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഒക്കെ ഉണ്ട്, മകൻ കുഞ്ഞില്ല സാർ. ആകപ്പാടെ ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കുകയാണ്. ഭാര്യ പറയുന്നു അവര് ആത്മഹത്യ ചെയ്യുമെന്ന്. ഞാനും ഈശ്വരൻ അനുഗ്രഹിച്ചാൽ പോലും ആത്മഹത്യ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? പുത്രനില്ലാത്തതൊരു ദുഃഖമാണോ? പുത്രനുള്ളവരൊക്കെ സുഖിക്കുകയാണോ ഇപ്പൊ ചെയ്യുന്നത്? ഇങ്ങനെ പുത്രന്മാരുണ്ടായിപ്പോയല്ലോ എന്ന് നിലവിളിക്കുന്ന അച്ഛനമ്മമാർ എത്ര എത്രയാണ്! പിന്നെ എന്തിനാണ് ഈ പുത്രജന്മത്തിന് വേണ്ടി ഇത്രയധികം ബന്ധപ്പെടുന്നത്? ആ സാരമില്ല. എന്തായാലും യമൻ, പലർക്കും ഇതാണ് ആഗ്രഹം. ശതായുഷ പുത്രപൗത്രാൻ വൃണീഷ്വ, നൂറുകണക്കിന് വർഷം ജീവിച്ചിരിക്കുന്ന പുത്രന്മാരെയും പൗത്രന്മാരെയും മരിച്ചോളൂ. പശുവിൻ ബഹുവിൻ ഹസ്തി ഹിരണ്യ അശ്വാൻ, ഒട്ടേറെ വീട്ടുമൃഗങ്ങൾ, കുതിരകൾ, ആനകൾ, പശുവിൻ ഹസ്തി ഹിരണ്യം സ്വർണം, അശ്വാൻ കുതിരകൾ എന്തുവേണോ ചോദിച്ചോളൂ എന്ന ജേതസേ സദായുഷ പുത്രപൗത്രാൻവരണീഷ്വ പശുൻ ബഹൂൻ ഹസ്തിഹിരണ്യമശ്വാൻ ഭൂമേർ മഹദായതനം വൃണീഷ്വ. വലിയൊരു ഭൂപ്രദേശം അങ്ങേക്ക് തരാം. അതാണല്ലോ ഇപ്പോ ഒരു സെന്റ് സ്ഥലത്തിനും അര സെന്റ് സ്ഥലത്തിനും വെട്ടും കുത്തും നടത്തുന്ന ആളുകളല്ലേ അധികവും. അത് നിനക്കൊരു വലിയ ഭൂപ്രദേശം ഞാൻ തരാം. ഭൂമേർ മഹദായതനം വൃണീഷ്വ വൃണീഷ്വ വിത്തം ചിരജീവികം ച. എത്ര കാലം വേണോ ജീവിച്ചോളൂ, പണം എത്ര വേണോ ചോദിച്ചോളൂ, പണമല്ലേ ആവശ്യം, എത്ര വേണോ ചോദിച്ചോളൂ ഞാൻ തരാം. നചികേതോ മരണം മാനുപ്രാക്ഷീ, ഒരു ദയവ് മാത്രം എന്നോട് കാണിച്ചാൽ മതി, മരണത്തെക്കുറിച്ചുള്ള ചോദ്യം ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ സത്യമറിയണം എന്ന ആഗ്രഹം ഉപേക്ഷിക്കൂ. മരണത്തെക്കുറിച്ച് ചോദിച്ചെന്താ, മരിച്ചതിന് ശേഷം സ്ഥിരമായി നിലനിൽക്കുന്ന വല്ല വസ്തുവുണ്ടോ എന്നല്ലേ ചോദ്യം, അതോ മരണത്തോടെ എല്ലാം അവസാനിക്കുമോ. അപ്പോ സത്യത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് മരണത്തെ കടന്ന് വല്ലതുണ്ടോ എന്നുള്ള ചോദ്യം. എന്തിന് തുല്യം യതി മന്യസേ വരം, ഇതിന് തുല്യം മറ്റെന്തെങ്കിലും ഒരു വരമുണ്ടെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ വൃണീഷ്വ വിത്തം ചിരജീവികം ച, ഇഷ്ടം പോലെ പണം തരാം. ദീർഘായുസ് എത്ര കാലം വേണോ ആയുസ് നീട്ടിത്തരാം. അല്ലോ നചികേതത്തെ ഭൂമേർ മഹദായതനം, മഹാഭൂമോ നചികേതസ്ത്വമേധി, വലിയൊരു ഭൂപ്രദേശത്തിന്റെ അധിപനായി നീ ഐശ്വര്യസമ്പന്നനായി ജീവിക്കൂ. കാമാനാം ത്വാ കാമഭാജം കരോമി, എന്തെന്ത് കാമങ്ങൾ വേണോ ഭൗതിക കാമങ്ങൾ എന്നോട് ചോദിക്കൂ. ഭൗതിക കാമങ്ങളൊന്നും വേണ്ടാത്തതുണ്ടല്ല, സത്യമറിയാതെ കിട്ടുന്ന ഭൗതിക കാമങ്ങളെല്ലാം ദുരന്തത്തിൽ കലാശിക്കും. എവിടെയാണ് അങ്ങനെ കലാശിച്ചിട്ടില്ലാത്തത്? ഏത് ഗംഭീരന്റെ ജീവിതവും സത്യം അന്വേഷിക്കാത്ത ഗംഭീരൻ, ചന്ദ്രനും സൂര്യനും ഇന്ദ്രനും ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ജീവിതം വലിയ ദുരന്തത്തിൽ കലാശിക്കാതെ സാധ്യമല്ല. അതാണ് ഈ ജഡപ്രതിഭാസത്തിന്റെ വൈഷമ്യം. അതുകൊണ്ട് അത് വേണ്ടെന്നല്ല, അത് വെച്ചോളൂ. സത്യവും കൂടെ കൂട്ടിച്ചേർത്ത് അതിന്റെ പശ്ചാത്തലത്തിൽ ജഡപ്രവർത്തനങ്ങൾക്ക് രൂപം നൽകും. എന്തായാലും ഇവിടെ എന്തു വേണോ കൊടുക്കാം, ഈ മരണത്തെക്കുറിച്ച് ചോദിക്കരുത് എന്നാണ്. ഒടുവിൽ നചികേതസ് ഇതൊക്കെ തരാം. നചികേതസ് എന്ത് ഉത്തരം പറയുന്നു? അല്ലയോ യമധർമ്മൻ, ശോഭാവാഹ, നാളെ ഉണ്ടാകുമോ ഉണ്ടായിരിക്കുമോ ഇല്ലയോ എന്ന് നിശ്ചയമില്ലാത്ത കാര്യങ്ങളാണ് അങ്ങ് എനിക്ക് തരാമെന്ന് പറയുന്നത്.